بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله. നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്ഖാഫിൽ وقال الذين كفروا للذين آمنوا لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم. ومن قبله كتاب موسى إماما ورحمة وهذا كتاب مصدق لسان عربي لينذر الذين ظلموا وبشرى للمحسنين. അതുവരെ വിശദീകരിച്ചു. അതായത് അവിശ്വാസികളെ കുറിച്ച് കളിയാക്കി പറഞ്ഞു, ഇതൊരു നന്മയായിരുന്നുവെങ്കിൽ അവർ ഞങ്ങളെ അതിലേക്ക് മുൻകടക്കുമായിരുന്നില്ല. അതൊക്കെ നമ്മൾ ചരിത്രം പറഞ്ഞ് വിശദീകരിച്ചല്ലേ. അവര് വിശ്വസിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അവര് പറയും ഇത് പഴഞ്ചൻ വ്യാജങ്ങളാണ് എന്നവര് പറയും. കിതാബ് മൂസ ഇമാമം വറഹ്മ, ഇതിനു മുമ്പ് ഖുർആനിന് മുമ്പ് മൂസക്ക് അവതരിപ്പിച്ച തൗറാത്തുണ്ട്. ഇമാമൻ വറഹ്മ, എന്താ ഇമാമൻ പറഞ്ഞ്? അനുധാവനം ചെയ്യപ്പെടാൻ ഉപകരിക്കുമാർ, ഒരു ഖുദ്വത്ത്, മാതൃക എന്നോണം, ഫോളോ ചെയ്യാൻ പറ്റുമാർ ഒരു മാതൃക എന്നോണവും, വറഹ്മത്തൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാരുണ്യം എന്നോണവും മൂസാന്റെ കിതാബുണ്ട്. അപ്പൊ അവർക്ക് കിതാബിനെ കുറിച്ച് അറിയാം. ആ കിതാബിനെ അവർ പിന്തുടർന്നിട്ടില്ല. ആ കിതാബിനെ കുറിച്ച് അവർക്ക് അറിയാം. വഹാദ കിതാബ് മുസദ്ദിഖുൻ ലിസാനൻ അറബിയൻ, ഈ കിതാബാകട്ടെ അതിനെ സത്യപ്പെടുത്തുന്ന കിതാബാണ്, അറബി ഭാഷയിലുമാണ്. ലീന്ദിർ അല്ലദീന ബലമു വബുഷ്റലിൽ മുഹ്സിനീൻ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ ഉലൈക അസ്ഹാബുൽ ജന്നതി ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ദാ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഇന്ന തീർച്ചയായും, അല്ലദീന ഖാലു പറഞ്ഞവർ, എന്ത് പറഞ്ഞവർ? റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആകുന്നു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാകുന്നു എന്ന് പറഞ്ഞവർ. സുമ്മ ഇസ്തഖാമു, എന്താ സുമ്മ ഇസ്തഖാമു? പിന്നീട് ഇസ്തഖാമു എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഈ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശ്വാസമാണ്, വിശ്വാസം. ആ വിശ്വാസപാതയിൽ വ്യതിചലിക്കാതെ നിലവുറപ്പിച്ചാൽ അതാണ് ഇസ്തഖാമ എന്നാണ്. എന്താ ഇസ്തഖാമത്ത് നടന്നെങ്കിൽ അദമുൽ ഇഅ്തിജാജ് വൽ ഇൻഹിറാഫ്, വ്യതിചലിക്കാതിരിക്കുക, നേരെ നിൽക്കുക. ഇസ്തഖാമ എന്നാ നേരെ നിന്നു എന്നർത്ഥം. ഇവിടെ സുമസ്തഖാമു പിന്നീട് അവർ വ്യതിചലിക്കാതെ നിലയുറപ്പിക്കുകയും ചെയ്തു എങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഖൗഫില്ല. ഫലാ ഖൗഫുൻ അലൈഹിം, ഖൗഫ് എന്നാ പേടി. ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല. വലാഹും, അവർ അല്ല യഹ്സനൂൻ. യഹ്സനൂൻ എന്നാണ് എന്താ? അവർ ദുഃഖിക്കുന്നു. വലാഹും, അവർ അല്ല യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നു എന്നാണ്. അവർ ദുഃഖിക്കുന്നവരും അല്ല. ഹും യഹ്സനൂൻ എന്നാണ് അവർ ദുഃഖിക്കുന്നു. ലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരും അല്ല. അപ്പൊ ഇവിടെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ല, ഇവിടെ എന്താ റബ്ബ് പറഞ്ഞ? റബ്ബ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ രക്ഷി സൃഷ്ടി സ്ഥിതി സൃഷ്ടാവ് സ്ഥിതി നിയന്ത്രിക്കുന്നവൻ, ഉടമപ്പെടുത്തിയവൻ, ആ അർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ റബ്ബ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അർത്ഥം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്ന് മാത്രമല്ല, പിന്നെയും ആരാധ്യൻ എന്നുകൂടി അർത്ഥമുണ്ട്. ആരാധ്യൻ എന്നുകൂടി ഉദ്ദേശമുണ്ട്. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആരാധ്യൻ. റബ്ബ് എന്ന് ഇലാഹിനെ പറയും, ആരാധ്യനെ പറയും. ജാഹിലിയത്തിൽ ഒരു അവർ ഈ കല്ലിനെ പൂജിക്കുമല്ലോ. അപ്പൊ പൂജാരി കല്ലിനെ പൂജിക്കാൻ വേണ്ടിയിട്ട് പൂജാദ്രവ്യങ്ങളായിട്ട് പോകുമ്പോൾ ഈ കാട്ടിലായിരിക്കും കല്ലും ഇതൊക്കെ ഉണ്ടാവുക. അപ്പോ മുപ്പിൽ ചെന്നപ്പോണ്ടൊരു നായ ഈ കാല് വന്ദിച്ചിട്ട് ഈ കല്ലിന്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കണ്. ഇവരുടെ ആരാധനാമൂർത്തിയെ നായക്കെന്താ, നായ കാല് വന്ദിച്ചിട്ട് അതിന് മൂത്രമൊഴിക്കണം എന്റെ തലമ്മക്ക്, അതിലേക്ക് തിരിഞ്ഞ്. അപ്പൊ ഈ പൂജാരി ചെല്ലുമ്പോൾ ഈ രംഗ കാണുന്നത്. അപ്പൊ പൂജാരിക്ക് ഉണ്ടല്ലോ മുപ്പേർക്ക് വട്ടളകി. മുപ്പര് പൂജാദ്രവ്യ ഒരു ഒറ്റയാറാണ് ആദ്യം. ഞങ്ങളുടെ മുപ്പര് പറഞ്ഞു എന്നാണ്, അറബ്ബുൻ യബൂലു സാലബാനു ബിറസിഹി ലഖദ് ഹാന മൻ ബാലത അലൈഹി സാലബ്. നായ മൂത്രമൊഴിക്കുന്നത് തടുക്കാൻ കഴിയാത്ത ആരാധ്യനോ? അറബ്ബുൻ യബൂലു സാലബാനു ബിറസിഹി, തലയിൽ മൂത്രമൊഴിക്കുന്നത് ആരാ? നായയാണ്. അയാള് ഒരു ആരാധ്യനാകുമോ? ലഖദഹാനമം ബാല തലയിൽ സാലബു, നായകൾ സാലബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നായകൾ, നായകൾ മൂത്രമൊഴിക്കുന്നത് തടുക്കാൻ കഴിയാത്തവൻ എത്ര ദുർബലൻ. അതിനെപ്പോ മറ്റയാൾ നേരം വെളുക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് സാഹസപ്പെട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിട്ട് പൂജിക്കാൻ പോണത്. അപ്പൊ മുപ്പര കൊട്ട കയറി എറിഞ്ഞിട്ട് ചെയ്തെന്നാണ്, മുപ്പര മുപ്പര വൈക്കുക ചെയ്തതാണ്. അപ്പൊ അവിടെ പ്രയോഗിച്ചതാണ് അറബ്ബുൻ എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സൃഷ്ടാവ് എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ സൃഷ്ടാവ് അള്ളയാണ് എന്ന് അംഗീകരിക്കുന്നവരാണ്. പക്ഷേ അവര് പറയാണ് അറബ്ബുൻ, ഈ കല്ലെങ്ങനെ റബ്ബാകും, ആരാധിക്കപ്പെടുന്നവനാകും എന്നുള്ളതാണ്. അപ്പോ റബ്ബ് എന്ന് പറഞ്ഞെങ്കിൽ ആരാധ്യൻ എന്ന അർത്ഥമുണ്ട്, അതേപോലെ സൃഷ്ടി പരിപാലകൻ എന്നും അർത്ഥമുണ്ട്. ഇവിടെ രണ്ടുദ്ദേശം. ഇന്നല്ലദീന ഖാലു, തീർച്ചയായും പറഞ്ഞവർ. എന്ത് പറഞ്ഞവർ? റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആകുന്നു, ഞങ്ങളുടെ ആരാധ്യൻ അള്ളാഹു ആകുന്നു, സൃഷ്ടി പരിപാലകൻ അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞവർ. അത് പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? സുമസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്ത് വേണം. എന്താ ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാല് നേരെ നിലക്കൊള്ളുക എന്നാണ് അതിന്റെ അർത്ഥം. നേരെ നിലക്കൊള്ളുക, അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതിന്റെ ഹഖീഖത്ത് എങ്ങനെയാണ് ഈ നേരെ നിലക്കൊള്ളൽ? നേരെ നിലക്കൊള്ളൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വാജിബാത്തുകളുണ്ട് അല്ലെ, ആ വാജിബാത്തുകൾ പാലിച്ചുകൊണ്ടാണ്. എന്താ വാജിബാത്തുകൾ? എങ്ങനെയാണ് റബ്ബുനല്ലാ, അള്ളാഹു ഞങ്ങളുടെ റബ്ബാകുന്നു എന്ന് പറഞ്ഞ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ, ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ ഇസ്തിഖാമത്ത് വേണം. എങ്ങനെയാണ് ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് വാജിബാത്തുകൾ പാലിച്ചുകൊണ്ടാണ്. എന്താ വാജിബാത്ത്? ആ സാക്ഷ്യവചനങ്ങൾ, നിർബന്ധ കർമ്മങ്ങൾ, നിസ്കാരം, സകാത്ത്, ഇതൊക്കെ നിർബന്ധമല്ലേ? നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ നിർബന്ധമാണ്, അവകൾ പാലിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ നവാഫിൽ സുന്നത്തായ കർമ്മങ്ങൾ അത് നിർവഹിച്ചിട്ടാണ്. സുന്നത്തായ കർമ്മങ്ങൾ എന്തൊക്കെ? സുന്നത്തായ നിസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പുകൾ, മറ്റേ ഐച്ഛിക കർമ്മങ്ങൾ. അതേപോലെ തന്നെ പിന്നെ വാജിബാത്ത് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? മുഹറമാത്ത് ഒഴിവാക്കണം. മുഹറമാത്ത് ഒഴിവാക്കണം. എന്താ ഈ മുഹറമാത്ത്? ഹറാമായ സംഗതികൾ. അപ്പൊ ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ഒഴിവാക്കണം. മുഹറമാത്ത് ഒഴിവാക്കണം. ഹറാമായ സംഗതികൾക്ക് എന്താ ഉദാഹരണം? മദ്യപാനം, വ്യഭിചാരം, ദുരാരോപണം, പരദൂഷണങ്ങൾ, ഏഷണികൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മക്രൂഹാത്ത്. എന്താ മക്രൂഹാത്ത്? മക്രൂഹാത്ത് ചെയ്യാൻ പാടില്ല. മക്രൂഹാത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അനിഷ്ടങ്ങൾ, അള്ളാഹ്ക്ക് അനിഷ്ടമായിട്ടുള്ളതായ, എന്നാൽ മുഹറമാത്ത് അല്ല അതിനേക്കാൾ പിന്നെ ദീനിൽ പാടില്ലാത്ത കാര്യങ്ങൾ, ആക്ഷേപാർഹമായ കാര്യങ്ങൾ, മക്രൂഹായ കാര്യങ്ങൾ, അത് പാടില്ല. എന്താണ് മക്രൂഹായ കാര്യങ്ങൾക്ക് ഉദാഹരണം പറയാം? ഉള്ളി ഒഴിച്ചിട്ട് പള്ളിയിൽ പോവുക, ദുർഗന്ധം പേറി പള്ളിയിൽ പോവുക, ശരിയല്ലേ? അതേപോലെ തന്നെ പിന്നെ മക്രൂഹ് മാത്രാവൂല. മക്രൂഹായ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ഇപ്പൊ ദീനില് അതിന്റെ ഈ നിഷിദ്ധങ്ങൾ പാടില്ല. പക്ഷെ നിഷിദ്ധങ്ങൾ പാടില്ല എന്നുള്ളത് അതിന്റെ നിർബന്ധ നിലക്കാണ്. അതേസമയം മക്രൂഹായ സംഗതികൾ എന്ന് പറഞ്ഞെങ്കിൽ അത് ആക്ഷേപാർഹങ്ങളാണ്, നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ നിർബന്ധമായും ഒഴിവാക്കേണ്ടതായി ഇത്തരം നിഷിദ്ധങ്ങളുടെ ഗണത്തിലല്ല അതുണ്ടാവുക. മദ്യപാനത്തെ പോലെ, വ്യഭിചാരത്തെ പോലുള്ള കാര്യങ്ങളാവില്ല. അതിൽപ്പെട്ടാണ് ഇപ്പൊ പള്ളിയിൽ ഉള്ളിൽ നിന്നിട്ട് പോണ തുടങ്ങിയ, ദുർഗന്ധം പേറിയിട്ട് പള്ളിയിൽ പോക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നെണ്ടുമാംസം കഴിക്കുന്നതിന് എന്താ പ്രശ്നം? ഒന്നുകിൽ നെണ്ടുമാംസം കഴിക്കൽ ഹറാമാണ്, അല്ലെങ്കിൽ നെണ്ടുമാംസം കഴിക്കൽ ഹലാലാണ്. എപ്പോഴാണ് നെണ്ടുമാംസം കഴിക്കൽ ഹലാലാകാം? നെണ്ടുമാംസം, നെണ്ടുകൾ സമുദ്ര ജീവികളാണ് എങ്കിൽ കഴിക്കൽ അനുവദനീയാണ്. വെള്ളത്തിൽ മാത്രം കഴിയുന്ന നെണ്ടുകളാണെങ്കിൽ അനുവദനീയാണ്. അതേസമയം നെണ്ടുകൾ കരയിലും കടലിലും ഉണ്ടാകും. ബർമായി എന്ന് പറയും, മനസ്സിലല്ലേ? നെണ്ടുകളിൽ ഈ ബർമായികൾ, അത് നജസിലാണ് വളരുന്നതെങ്കിൽ അത് കഴിക്കാൻ പാടില്ല. ബർമായി കഴിക്കാൻ പാടില്ല. ബെറും ബെറാണ് കര, മായി എന്നാണ് വെള്ളം. കരയിലും കടലിലും ഒന്നിച്ചുള്ളതാണെങ്കിലാണ് പാടില്ലാത്തത്. കടലിൽ ജീവിക്കുന്ന ജീവികളെ കഴിക്കാം. ഉടുമ്പ് കടലില്ല. ഉടുമ്പ് കഴിക്കാന്നാണ് മുഷ്കിൽ. ആമയൊക്കെ അതേപോലെ തന്നെ, കടലിലാണ് വെള്ളത്തിലാണെങ്കിൽ കഴിക്കാം, പക്ഷെ കരയിലും കടലിലും ഉള്ളതാണെങ്കിൽ കഴിക്കാൻ പാടില്ല. പുകവലി ഹറാമാണെന്നാണ് തെളിവുകൾ അറിയിക്കുന്നത്. തെളിവുകൾ അറിയിക്കുന്നത് പുകവലി ഹറാം എന്നുള്ളതാണ്. തൈഫ്, പിന്നെ മക്രൂഹാത്തുകൾ ഒഴിവാക്കണം. ഇസ്തിഖാമത്തിന്റെ നിർവചനത്തിൽപ്പെട്ടാണ്. അതേപോലെ തന്നെ ഇസ്തിഖാമത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അസ്സൈറു ഫി തരീഖ് ഹത്തൽ മമാത്ത്, മരിക്കുന്നത് വരെ എവിടെ ഉണ്ടായിരിക്കണം? ഈ പാതയിൽ ഉണ്ടാകണം. നിർബന്ധ കർമ്മങ്ങളൊക്കെ ചെയ്ത്, നവാഫിലുകൾ ചെയ്ത്, മുഹറമാത്ത് ഒഴിവാക്കി, മക്രൂഹാത്ത് ഒഴിവാക്കി, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പാതയിൽ മരിക്കണം. അതാണ് ഇസ്ലാമിൽ മരണപ്പെടണം. അസ്സൈർ ഹത്തൽ മമാത്ത്. മരിക്കുന്നത് വരെ ഇസ്ലാമിക പാതയിൽ തുടരണം. അതേപോലെ തന്നെ ആദമുൽ ഇൻഹിറാഫ്, വ്യതിചലിക്കാൻ പാടില്ല, വ്യതിയാനം ഉണ്ടാകാൻ പാടില്ല. മരിക്കുന്നത് വരെ ഇസ്ലാമിക പാതയിൽ തുടരണം. അതിനിടയിൽ എന്തുണ്ടാകാൻ പാടുള്ളതല്ല? വ്യതിചലിക്കാൻ പാടില്ല, വ്യതിചലിക്കാൻ പാടില്ല. അപ്പോഴാണ് എന്ത്? അപ്പോഴാണ് ഇസ്തിഖാമത്ത്. ഇതാണ് ഇസ്തിഖാമത്തിന്റെ യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഒരാള് റബ്ബുൻ അല്ലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ദുനിയാവിൽ ജീവിക്കുക എന്നുള്ള ഈ പറഞ്ഞ റബ്ബുൻ അല്ലാ എന്ന് പറഞ്ഞിട്ട് ജീവിക്കേണ്ടത് ഇസ്തിഖാമത്തിലാണ്. നേരായി നേർപാതയിൽ ജീവിക്കണം. അതെങ്ങനെ? വാജിബാത്തുകൾ ശിരസ വഹിച്ച്, നവാഫിലുകൾ അനുഷ്ഠിച്ച്, മുഹറമാത്തുകൾ കൈയൊഴിച്ച്, മക്രൂഹാത്തുകൾ കൈയൊഴിച്ച് മരിക്കുന്നത് വരെ ഇസ്ലാമിക പാതയിൽ തുടരണം, വ്യതിചലിക്കാൻ പാടില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഫസ്തഖിം കമ ഉമിർത്. ഫസ്തഖിം, നീ ഇസ്തഖിം, നേരെ ഉറച്ച് ജീവിച്ചോ. കമ ഉമിർത്, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടു. ഞാൻ സ്ട്രൈറ്റാണെന്ന് ഒരാൾ പറഞ്ഞാൽ പോരാ, പിന്നെ കമ ഉമിർത്, അള്ളാഹു കൽപ്പിച്ചതുപോലെയാണ് സ്ട്രൈറ്റ് ആകേണ്ടത്. ഫസ്തഖിം കമ ഉമിർത്. അബ്ദുള്ള സുഫിയാൻ ഇബ്നു അബ്ദുള്ള സഖഫി, സുഫിയാൻ ഇബ്നു അബ്ദുള്ള സഖഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലെ, പിന്നെ എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം ഇസ്ലാമിൽ, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോടല്ലാതെ വേറെ ആളോടും ചോദിക്കൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാ സുമസ്തഖീം, ഖുൽ ആമൻതു ബില്ലാ, നിങ്ങൾ ആമൻതു ബില്ലാ എന്ന് പറയാം. വേറെ റിപ്പോർട്ടിൽ കാണാം, ഖുൽ റബ്ബി അല്ലാ, ഇതേപോലെ ഖുൽ റബ്ബി അല്ലാ, എന്താ ഖുൽ റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലയാണ് എന്ന് നിങ്ങൾ പറയാം. സുമസ്തഖീം, എന്താ സുമസ്തഖീം, പിന്നെ ഇസ്തഖീം, നിങ്ങൾ നേരെ ഉറച്ച് ജീവിക്കുക. നേരെ ഉറച്ച് ജീവിക്കൽ എങ്ങനെ? ഇതാണത്, ഈ ആറ് കാര്യങ്ങൾ. അബ്ദുൽ സുഫിയാൻ ബിൻ അബ്ദുള്ള സഖഫി അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോ റസൂലിനോട് ചോദിച്ചു, മാ അഖ്വഫു മാ തഖാഫു അലൈ ഔ കമാ ഖാല, എനിക്ക് നിങ്ങൾ ഏറ്റവും ഭയക്കുന്ന സംഗതി എന്താണ്, എന്റെ വിഷയത്തിൽ ഏറ്റവും ഭയക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചു. റസൂലുള്ള നാവ് പിടിച്ച്, നാവ് പിടിച്ച് കാണിച്ച്, നാവ് കാണിച്ചിട്ട് പറഞ്ഞ്, പിന്നെ ഹാദാ, ഈ നാവാണ് ഏറ്റവും നിന്നെ ഞാൻ നിനക്ക് ഭയക്കുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്നാ നാവ് അടക്കായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊളാവും, നാവ് ശരിയായാലും ഇതൊക്കെ ഒരാൾക്ക് കിട്ടും ചെയ്യും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, എന്താ അവർക്കുള്ളത്, എന്താ അവർക്കുള്ളത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഖൗഫ്, ഖൗഫ് എന്നാ എന്താ, പേടിയുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം, അവരുടെക്ക് അതിന് പേടിയില്ല. ഖൗഫ് പിന്നെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഫ്യൂച്ചറിന്റെ വിഷയത്തിലാണ്, ഫ്യൂച്ചറിന്റെ വിഷയത്തിലാണ് പേടി. ഞാൻ എന്തിനാ അഭിമുഖീകരിക്കാൻ പോകുന്ന, അവിടെ പേടി. വലാഹും യഹ്സനൂൻ, അവർക്ക് വ്യസനിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. ദുഃഖം തന്റെ ഇഷ്ടക്കാരുടെ വിഷയത്തിലാണ് ഉണ്ടാകുക, ഇഷ്ടക്കാരുടെ വിഷയത്തിൽ. ഖൗഫ് അഭിമുഖീകരിക്കാൻ പോകുന്ന വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് ഇതേപോലെ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു. അവിടെയും പറഞ്ഞതാണ്, അല്ലാ തഖാഫു, നിങ്ങൾക്ക് ഖൗഫ് വേണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. അപ്പൊ ഖൗഫ് ഹുസ്ൻ, ഖൗഫ് ഹുസ്ൻ, ഈ രണ്ട് സംഗതികൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ഒരാൾക്ക് നൽകുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആവർത്തിച്ച് പറഞ്ഞു, അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഖൗഫില്ല, നിങ്ങൾക്ക് ഹുസ്നില്ല. ഖൗഫ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന നമ്മുടെ ഫ്യൂച്ചറാണ്, ഫ്യൂച്ചറിന്. ഫ്യൂച്ചറിൽ നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ചില രംഗങ്ങളുണ്ട്. വിശിഷ്യ മരണവേള, മരണാനന്തരമുള്ള നമ്മളുടെ ഏക വാസ ജീവിതങ്ങൾ, മരണവും, മരണം നമ്മൾ സ്വന്തമാണ് അഭിമുഖീകരിക്കേണ്ടത്. മനസ്സിലായില്ലേ? മരണ ലോകത്തേക്ക് നമ്മൾ അടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അടുത്ത് 100 ആളുണ്ടെങ്കിലും ശരി, ഇനി ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഫായിതല്ല. കാരണം എന്താ, മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് നമ്മൾ തനിച്ചാണ്. മരണരംഗത്ത് നമ്മൾ സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, അതിലാരും പങ്കാളികളല്ല, നമ്മൾ മാത്രമാണ്. ലക്ഷ്യങ്ങൾ നമ്മളെടുത്തിട്ടുണ്ടെങ്കിലും മരണാസന്നനായിട്ടുള്ള ഒരു വ്യക്തി എന്തായി, അവന് അവരുടെ ലോകത്തുനിന്ന് വിട്ട് പിന്നെ തന്റെ ലോകത്തായി. മലക്കുകളുടെ ആഗമനം, മലക്കുകളുടെ സംഭാഷണം, മലക്കുകളുടെ വരവ്, അത് അവരുടെ രീതി, ഇതൊക്കെ ആരെ കാണുള്ളൂ, മരിക്കണവനെ കാണുള്ളൂ. അത് ഭീതിജനകമാണ്, അത് ഭീതിജനകമാണ്, പേടിപ്പിക്കും, ഇതായിരിക്കും മരണരംഗം എന്നുള്ളതാണ്. പിന്നെ മരിച്ച് മയ്യത്ത് കട്ടിൽ തനിച്ചാണ്. ഇനി മയ്യത്ത് കട്ടിലെ ആളുകളുണ്ടെങ്കിലും ശരി, കാര്യമല്ല. കാരണം എന്താണ്, ആ മയ്യത്ത് കട്ടിൽ കഫനിനുള്ളിൽ പൊതിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ ആത്മീയ ലോകത്തുള്ള ആ അവസ്ഥ അത് മരിച്ചു പോകുന്ന വ്യക്തിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോ കദ്ദിമൂനി കദ്ദിമൂനി എന്ന് മയ്യത്ത് പറയണ്ടല്ലോ, നമ്മൾ കേൾക്കണ്ടോ? ഇല്ല. അല്ലെങ്കിൽ മയ്യത്ത് ദുഷിച്ച മയ്യത്താണ് എങ്കിൽ, യാ വൈലത്ത ഇല അയിനത്തത് ഹബൂ നബി, എന്റെ നാശം നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് മയ്യത്ത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കണ്ടോ? കേൾക്കണില്ല. അതേപോലെ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാവും ഓരോ അവിടുന്ന് അങ്ങോട്ടൊക്കെ തനിച്ചാണ്. അതൊക്കെ ഹൗഫ്, പേടിപ്പെടുത്തുന്ന രംഗങ്ങളും പേടിപ്പെടുത്തുന്ന അവസരങ്ങളാണ്. അള്ളാഹു പറയുന്നതാണ് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ, അല്ല റബ്ബുൻ അല്ലാ എന്ന് പറഞ്ഞ് ഇസ്തിഖാമത്തിൽ ജീവിച്ചാൽ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടാണ്, അവർക്ക് പേടിക്കേണ്ട. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കുകയും വേണ്ടാന്നാണ്. അവർ ദുഃഖിക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ ദുഃഖം ഇഷ്ടപ്പെട്ടവരുടെ വിഷയത്തിലാണ്. നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടെ കുറെ ആളുകൾ ശേഷിപ്പിച്ചു പോകുന്നുണ്ട്. അവരുടെ വിഷയത്തിലാണ് ദുഃഖം, വ്യസനം. നമ്മളുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മളുടെ ഇഷ്ടക്കാർ, അവരൊക്കെ നമ്മൾ അവരിൽ നിന്ന് പറഞ്ഞ് യാത്ര പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ എന്തുണ്ടാവും നമ്മുടെ വിഷയത്തിൽ? പിന്നെ പല പ്രയാസങ്ങളും ഉണ്ടാവും. നമ്മൾ അവരുടെ വിഷയത്തിൽ ദുഃഖിക്കുകയും ചെയ്യും. മക്കൾക്ക് ഞാര്, അതേപോലെ തന്നെ ഭാര്യക്കാര്, അതേപോലെ തന്നെ തുടങ്ങിയ കുറെ ചിന്തകൾ കാര്യങ്ങളുണ്ടാവും. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിച്ച് ഇസ്തിഖാമത്തിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യസനം ദുഃഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംരക്ഷിക്കാനും അവരെ കാക്കാനും ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോ ഖൗഫും ഹസനും ഇല്ലാത്ത, ദുഃഖവും പിന്നെ ഭീതിയും ഇല്ലാത്ത ഒരു ഫ്യൂച്ചർ ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? റബ്ബി അല്ലാഹ്, അള്ളാഹു എന്റെ റബ്ബെന്നും, പിന്നെ ഇസ്തിഖാമത്തിലൊരു ജീവിതം, ഇസ്തിഖാമത്തിലൊരു ജീവിതം. അതിന്റെ സാക്ഷാത്കാരം ഇങ്ങനെയാണ് പറഞ്ഞ രീതിയിലാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, എല്ലാവരും എല്ലാം തികഞ്ഞ ഉണ്ടാവില്ല, പിന്നെ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. എങ്കിലും നമ്മളോട് പറഞ്ഞു ഫത്തഖുല്ലാഹ മസ്തതഅത്തു, കഴിയുന്നത്ര ഇത് ഫില്ല് ചെയ്ത് അള്ളാഹിനെ സൂക്ഷിക്കാൻ പറഞ്ഞു, കഴിയുന്നത്ര. അങ്ങനെ ഉണ്ടല്ലോ, അതാണ് നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹ അല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ മാർഗേണ ചലിക്കേണ്ടത്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മരിക്കുമ്പോളോ? ആ മുസ്ലിമീങ്ങളായിട്ട് മരിക്കുക എന്നുള്ളതാണ്. മരിക്കുമ്പോൾ മുസ്ലിമീങ്ങളായിട്ട് മരിക്കുക. അപ്പൊ മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ എന്തു വേണം? ഇസ്തിഖാമത്തിന്റെ പാതയിൽ നമ്മൾ നിലനിന്ന് പോകണം, നിലനിന്ന് പോകണം. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, നമ്മളെല്ലാവരും ഇപ്പൊ ഇസ്ലാമിക തരീഖത്തിലാണുള്ളത്, തരീഖിലാണ്, വഴിയിലാണുള്ളത് അല്ലെ. ഈ വഴിയിൽ ലക്ഷ്യം പ്രാപിക്കേണ്ടതുണ്ട്, ലക്ഷ്യം പ്രാപിക്കേണ്ടതുണ്ട്. ലക്ഷ്യത്തിന്റെ പരമകാഷ്ഠ നേടുക എന്നുള്ളത് നമുക്കൊന്നും സാധിച്ചോളന്നില്ല. പക്ഷെ ഈ വഴിയിൽ കടന്ന് മരിക്കുക എന്നുള്ളത് അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് അൽബാനി പറയൽ. അതായത് നമ്മൾ ഇസ്ലാമിക രാജവീതിയിലാണ്, പാതയിൽ പോവാണ് അല്ലേ. ഇതിൽ അതിന്റെ ലക്ഷ്യം മഹോന്നതാണ്, ലക്ഷ്യം മഹോന്നതാണ്. ആ ലക്ഷ്യം പ്രാപിക്കുക എന്നുള്ളത് നമുക്ക് സാധിച്ചോളന്നില്ല. പക്ഷെ ഈ പാതയിൽ കടന്ന് മരിക്കാൻ സാധിക്കണം, ഈ വഴിയിൽ കടന്ന് മരിക്കാൻ സാധിക്കണം എന്നാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ അൽബാനിയൊക്കെ അത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി ഏറെ ത്യാഗ ജീവിതം നയിച്ച മഹാനാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അദ്ദേഹം പറയാണ്, ആ പരമകാഷ്ഠ നേടാൻ നമുക്ക് ആയിച്ചില്ല എങ്കിലും നമ്മൾ കാല് കുത്തിയിട്ട് നടക്കുന്ന ഈ വഴിയിൽ കടന്ന് മരിക്കാൻ നമുക്ക് സാധിക്കണം, ഇസ്ലാമിക പാതയിൽ കടന്ന് മരിക്കാൻ സാധിക്കണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ ഉലൈക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഉലൈക, എന്താ ഉലൈക? ഇവർ, അല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അവർ അസ്ഹാബുൽ ജന്ന, എന്താ അസ്ഹാബുൽ ജന്ന? സ്വർഗത്തിന്റെ ആളുകളാണ്, സ്വർഗാർഹരാണ്. അഹ്ലുൽ ജന്ന, അഹ്ലുൽ ജന്ന സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്. എങ്ങനെ സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്? ഖാലിദീന ഫീഹ, സ്വർഗത്തിൽ ശാശ്വത വാസികളായിക്കൊണ്ട്. ഖാലിദീന ഫീഹ, സ്വർഗം അത് ശാശ്വത വാസം അവർക്കുണ്ട്. എന്ത്, എങ്ങനെ? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. എന്താ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ? യഅമലൂൻ എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിക്കുന്നു. കാനു യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നവരായിരുന്നു. മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ട്. അതിനാൽ അത് കാരണത്താൽ അവർക്കുള്ള പ്രതിഫലമാണെന്ത്? ജന്നത്തും ജന്നത്തിലെ നിത്യവാസവും. അപ്പോ തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ പ്രതിഫലമായിക്കൊണ്ട് ജസാ എന്ന് പറഞ്ഞാൽ മുക്കാഫ. എന്താ മുക്കാഫ? മുക്കാഫ പറഞ്ഞ പ്രതിഫലം. തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ജസാ അൻ മുക്കാഫഅതൻ പ്രതിഫലമായിക്കൊണ്ട് അവർ സ്വർഗാർഹരാകുന്നു. സ്വർഗത്തിൽ അവർ നിത്യ നിവാസികളുമാകുന്നു. അത് അത് ഇതോടനുബന്ധിച്ച് അപ്പൊ ഖൗഫുമില്ല, ഹുസ്നുമില്ല. പിന്നെ അവർക്ക് എന്താ ഉള്ളത്? ജന്നത്താണുള്ളത്. ജന്നത്തും ജന്നത്തിലെ നിത്യവാസവും. അപ്പൊ നമ്മളുടെ ജീവിതം എങ്ങനെ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എത്ര കണ്ട് നമ്മൾ ഈമാനിലും ഇസ്തിഖാമത്തിലുമാണ്, ഈമാനിലും ഇസ്തിഖാമത്തിലുമാണ്, അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവില്ല? ഖൗഫ് ഉണ്ടാവില്ല. അതിനനുസരിച്ച് നമുക്ക് ഹുസ്നും ഉണ്ടാവില്ല. പിന്നെ അന്ത്യനാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജന്നത്താണ്, ജന്നത്തിലെ നിത്യ നിവാസവുമാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന. സൂറത്തുൽ അഹ്കാഫിൽ നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട, ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് തുടങ്ങിയത് അല്ലെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തുമായി ബന്ധപ്പെട്ടും നബൂവത്തുമായി ബന്ധപ്പെട്ടും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടും നമ്മളിവിടെ പറഞ്ഞു. അള്ളാഹുക്കുള്ള അവകാശങ്ങൾ പറഞ്ഞാൽ, അള്ളാഹുക്കുള്ള അവകാശം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാന വിശുദ്ധ ഖുർആനിൽ പറയുന്ന അവകാശമാണ് മാതാപിതാക്കൾക്കുള്ള അവകാശം. അത് വിശുദ്ധ ഖുർആന്റെ ശൈലിയാണ്. എപ്പോൾ അള്ളാഹുവിന്റെ അവകാശം പറഞ്ഞത് കഴിഞ്ഞാൽ ഉടനെ മാതാപിതാക്കൾക്കുള്ള അവകാശം പറയും. റബ്ബും ഖാലിഖും ഖൽഖും സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ ഉള്ള ബന്ധം അത് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാന തആല സൃഷ്ടികളും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലാദ്യം പറയൽ ആരുടെ ബന്ധം? ആരായിട്ടുള്ള ബന്ധം? മാതാപിതാക്കളായിട്ടുള്ള ബന്ധം. ആ വിഷയത്തിന്റെ ഗൗരവമാണ് അത് അറിയിക്കുന്നത്. പിന്നെ ഇവിടെ പരലോകത്തെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പ്രത്യേകത പറഞ്ഞു. അതിൽപ്പെട്ടതാണ് പരലോക വിശ്വാസം. വെറുതെ വിശ്വാസികൾ പരലോകത്തെ കളവാക്കുന്നവരാണ്, പരലോകത്തെ കളവാക്കുന്നവരാണ്. ആ പരലോകത്തെ കളവാക്കിയത് കാരണത്താൽ, അതേപോലെ തന്നെ പരലോകത്തെ വിശ്വസിച്ചത് കാരണത്താൽ രണ്ട് വിഭാഗം ആളുകളുടെ നിലപാട് പറയണം. പരലോകത്തെ കളവാക്കിയ അവിശ്വാസിയുടെ നിലപാട് മാതാപിതാക്കളുടെ വിഷയത്തിൽ പറയുന്നുണ്ട്. പരലോകത്തിൽ വിശ്വസിച്ച ഒരു വിശ്വാസിയുടെ നിലപാട് മാതാപിതാക്കളുടെ വിഷയത്തിൽ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം പരലോകത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തി, അയാൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ നിലപാട് അയാളുടേത് എന്താണ് എന്നും, പരലോകത്തെ അവിശ്വസിച്ച ഒരു വ്യക്തി അയാൾക്ക് മാതാപിതാക്കളുടെ വിഷയത്തിൽ നിലപാട് എന്ത് എന്നും, പിന്നെ വലതി ഖാലി വലതിഹി ഉഫില്ലക്കുമ എന്ന് പറഞ്ഞ് തുടരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ സൂറത്ത് അഹ്കാഫിൽ ഈ വിശ്വാസപരമായ കാര്യങ്ങൾ ഉണർത്തിയതിനു ശേഷം ഉടനെ എന്തുകൊണ്ടാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് പണ്ഡിതന്മാർ ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം എന്ത്? ഒന്ന്, അള്ളാഹുവിനുള്ള അവകാശം പറഞ്ഞെങ്കിൽ ആരുടെ അവകാശം പറയും? അള്ളാഹു മാതാപിതാക്കളുടെ അവകാശം പറയും, അതിന്റെ ഗൗരവം പരിഗണിച്ചിട്ട്. രണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തി, അയാൾക്ക് അയാളുടെ ജീവിതത്തിലെ നിലപാട് എന്തായിരിക്കും? അതിനൊരു ഉദാഹരണം മാതാപിതാക്കളുടേത് എടുത്ത് പറയുന്നത്, അവിശ്വാസിയായ ഒരു മനുഷ്യൻ അയാൾക്ക് മാതാപിതാക്കളുടെ വിഷയത്തിൽ അയാളുടെ നിലപാട് എന്തായിരിക്കും? അതും അള്ളാഹുവിടെ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്? അള്ളാഹു വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവദഅതുഹു കുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ حتى اذا بلغ اشده وبلغ 40 سنه قال ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترضاه واصلح لي في ذريتي اني تبت اليك واني من المسلمين ووصينا نعم وصيه نلغيയിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അർത്ഥത്തിൽ പറയും. ഓ വസ്വൈന, വസ്വ എന്ന് പറഞ്ഞാൽ എന്താ? വസിയത്തേക്ക്. അള്ളാഹു പറയാണ് ഓ വസ്വൈന, നാം വസിയത്ത് നൽകിയിരിക്കുന്നു. ആർക്ക് വസിയത്തേക്ക്? അൽ ഇൻസാൻ, മനുഷ്യർക്ക്. ആരുടെ വിഷയത്തിൽ? ബിവാലിദൈഹി എന്ന് പറഞ്ഞാൽ ഫീ വാലിദൈഹി, തന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ. ബിവാലിദൈഹി എന്ന് പറഞ്ഞാൽ ഫീ വാലിദൈഹി, തന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ മനുഷ്യർക്ക് നാം വസീയത്തേകിയിരിക്കുന്നു. നാം അവരോട് കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഉദ്ദേശമാണ് അവിടെ. എന്താണ് വസീയത്ത് നൽകിയത്? ഇഹ്സാനൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഹുസ്നൻ എന്ന് പറയാം, ഇഹ്സാൻ എന്ന് പറയാം. മനുഷ്യർ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന്, ഐ യുഹ്സിനു ഇലൈഹിമ ഇഹ്സാൻ എന്നാണ്. അതായത് വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഐ യുഹ്സിനു ഇലൈഹിമ ഇഹ്സാൻ എന്നാണ്. എന്താ അവർ മനുഷ്യർ തങ്ങളുടെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണമെന്ന്, നന്മയിൽ വർത്തിക്കണമെന്ന്. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. ഹമലത്ഹു ഉമ്മുഹു കുർഹൻ, ഹമലത്ഹു അവനെ, മനുഷ്യനെ വഹിച്ചു, ഗർഭം ധരിച്ചു, ഗർഭം ധരിച്ചു. ഹമലത്ഹു മനുഷ്യനെ ഗർഭത്തിൽ വഹിച്ചു. ഉമ്മുഹു അവന്റെ മാതാവ്, ഉമ്മുഹു അവന്റെ മാതാവ്, മനുഷ്യനെ തന്റെ മാതാവ് ഗർഭത്തിൽ വഹിച്ചു. കുർഹൻ, കുർഹൻ മശക്കത്തൻ, മശക്കത്തൻ എന്താ പ്രയാസത്തോടുകൂടി, പ്രയാസത്തിൽ. വവദഅതുഹു, വവദഅതുഹു എന്താ വദാന്നാണ് പ്രസവിച്ചു, ഗർഭം പ്രസവിച്ചു. വവദഅത്, വദഅത് എന്ന മാതാവ് പ്രസവിച്ചു. വവദഅത് പ്രസവിക്കുകയും ചെയ്തു, ഹു അവനെ, മനുഷ്യരെ. കുർഹൻ, കുർഹൻ എന്ന അതും മശക്കത്തൻ, പ്രയാസത്തിൽ, പ്രയാസത്തോടെ ഗർഭം ധരിക്കുകയും പ്രയാസത്തോടെ പ്രസവിക്കുകയും ചെയ്തു. വഹംലുഹു വഫിസാലുഹു സലാസൂന ശഹ്ര. വഹംലുഹു അവന്റെ ഹംല്, ഗർഭധാരണം, അവനെ ഗർഭം ധരിച്ചതും. വഫിസാലുഹു, ഫിസാൽ എന്ന് പറഞ്ഞാൽ ഫിത്താം, ഫിത്താം മുലകൂടി അവസാനിപ്പിക്കണേനാണ് പറയാ ഫിസാൽ, അവിടെ എന്റെ വേറെ പദം ഫിത്താം, ഫിത്താം. വഹംലുഹു അവനെ ഗർഭം ധരിച്ചതും. വഫിസാലുഹു അവന്റെ മുലകുടി അവസാനിപ്പിച്ചതും, മുലകുടി അവസാനിപ്പിച്ചതും. ഫിതാമുഹു സലാസൂന ശഹ്റൻ, സലാസൂന ശഹ്റൻ മുപ്പത്, ആ മുപ്പത് മാസങ്ങളിലായിട്ടാണ് ഗർഭധാരണവും പ്രസവവും, അത് മുപ്പത് മാസങ്ങളിലായിട്ടാണ്. ഹത്ത ഇദ ബലഗ അശുദ്ധഹു വ ബലഗ 40 സന. ഹത്ത, ഹത്ത ലിൽ ഗായ എന്ന് പറയും. ഇദ ബലഗ അശുദ്ധഹു, അവൻ തന്റെ അശുദ്ധ പ്രാപിച്ചാൽ, അശുദ്ധ, അശുദ്ധ എന്ന് പറഞ്ഞെങ്കിൽ ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ളതായ കരുത്ത്, കരുത്ത്. അശുദ്ധഹു തന്റെ കരുത്ത് അവൻ പ്രാപിച്ചാൽ, കരുത്ത് നടന്നെങ്കിൽ ബുദ്ധിക്കുള്ള കരുത്തും ശാരീരികമായ കരുത്തും അത് പ്രാപിച്ചാൽ. ഹത്ത ഇദ ബലഗ അശുദ്ധഹു, അങ്ങനെ അവൻ തന്റെ കരുത്ത് പ്രാപിച്ചാൽ. വ ബലഗ 40 സന, വ ബലഗ അവൻ എത്തുകയും ചെയ്താൽ. 40 സന, കം 40 സന 40 വയസ്സ്. അങ്ങനെ അവൻ തന്റെ കരുത്ത് പ്രാപിക്കുകയും 40 വയസ്സ് എത്തുകയും ചെയ്താൽ. قال ربي اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترضاه واصلح لي في ذريتي اني تبت اليك واني من المسلمين. قال അവൻ പ്രാർത്ഥിക്കും, قال ഇവിടെ അവൻ ദുആ ചെയ്യും, അവൻ പറയുന്നാണ് അവിടെ ദുആ ചെയ്യും. എന്താ ദുആ ചെയ്യ? ربي اوزعني, ربي എന്നാണ്ടെ റബ്ബേ. ഔസിഅനി, ഔസിഅനി എന്ന് പറഞ്ഞാൽ അൽഹിംനി, അൽഹിംനി എനിക്ക് ബോധനം നൽകണമേ, ഉദവി ഏകണമേ എന്നർത്ഥം. ഔസിഅനി എന്നാൽ അൽഹിംനി, എനിക്ക് ഉദവി ഏകണമേ. എന്തിന് ഉദവി ഏകണമേ? അൻ അഷ്കുർ, ഞാൻ നന്ദി കാണിക്കുവാൻ. എന്തിന് നന്ദി കാണിക്കുവാൻ? നിഅമതക, നിന്റെ അനുഗ്രഹത്തിന്, നിഅമതിന്. അല്ലത്തി അൻഅംത അലൈ, അല്ലത്തി എങ്ങനെയുള്ള നിഅമത്താണ് നിന്റെ നിഅമത്താണ്, അൻഅംത നീ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു, അലയ്യ എനിക്കും, വഅല വാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും, എന്റെ വാലിദൈ എന്നാണ് മാതാപിതാക്കൾ, എന്റെ മാതാപിതാക്കൾ. അപ്പൊ എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ അരുളിയ നിന്റെ നിയാമത്തിന് നന്ദി കാണിക്കുവാൻ, റബ്ബി ഔസിഅനി, റബ്ബെ നീ എന്നെ എനിക്ക് ബോധനം നൽകണമേ, എനിക്ക് ഉദവിയേകണമേ. അതേപോലെ അൻ അഅമല സ്വാലിഹൻ തർവാഹു, തർവാഹു എന്ന് പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്നു, നീ അതിനെ ഇഷ്ടപ്പെടുന്നു. വൻ അഅമല ഞാൻ പ്രവർത്തിക്കുവാൻ, സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ അമലൻ സ്വാലിഹൻ, സൽപ്രവർത്തി. തർവാഹു നീ അതിനെ ഇഷ്ടപ്പെടുന്നു, അപ്പൊ നീ ഇഷ്ടപ്പെടുന്നതായ സ്വാലിഹായ അമൽ ഞാൻ ചെയ്യാനും റബ്ബി ഔസിയാനി, നീ എനിക്ക് ഉദവിയേകണമേ. വഅസ്ലിഹ്ലി ഫീ ദുർരിയത്തി, വഅസ്ലിഹ്ലി, വഅസ്ലിഹ്ലി നീ എനിക്ക് എനിക്ക് വേണ്ടി, എനിക്കായി നീ നന്നാക്കുകയും ചെയ്യണമേ. എവിടെ നന്മ വരുത്തണമേ, ഫീ ദുർരിയത്തി എന്റെ ദുർരിയത്തിൽ, ദുർരിയത്ത് അവിടെ ഉദ്ദേശിക്കുന്നത് സന്താനങ്ങൾ, എന്റെ സന്താനങ്ങളിൽ നീ എനിക്കായി നന്മ ഏകണമേ, നന്മ വരുത്തേണമേ. ഇനി തുബ്തു ഇലൈക്ക്, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു. വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്നു. കുറവൊന്നും വിശദീകരിക്കേണ്ട ഭാഗങ്ങളാണ് ഇൻഷാല്ലാ. ഇവിടെ ആദ്യം ഇത് മാത്രം, എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പിന്നെ വരാം. ഇവിടെ വസൈനൽ ഇൻസാൻ, എല്ലാ മനുഷ്യരോടും അള്ളാഹുവിന്റെ വസീയത്താണ്. വസൈന എന്നാണ് എന്താ, അവിടെ വസൈന എന്നാണ് അൽസന്ന, നിർബന്ധപൂർവ്വമുള്ള അള്ളാഹുവിന്റെ ആജ്ഞയാണ്, അല്ലെങ്കിൽ അമർന, നാം അനുശാസിച്ചിരിക്കുന്നു, നാം വസീയത്ത് ചെയ്തിരിക്കുന്നു. അൽ ഇൻസാൻ, മനുഷ്യരെ എല്ലാം, ആരുടെ വിഷയത്തിൽ, ബി വാലിദൈഹി എന്നാണ്, ഫി വാലിദൈഹി, തന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ, മാതാവ് പിതാവ് അവരുടെ വിഷയത്തിൽ എന്താണ് അള്ളാഹുവിന്റെ അനുശാസനം, വസീയത്ത്. മനുഷ്യരെല്ലാവരും മാതാപിതാക്കളോട് നന്മയിൽ, ഇഹ്സാനിൽ വർത്തിക്കണം, ഇഹ്സാനിൽ വർത്തിക്കണം. അത് മാതാവിനോടും നന്മ ചെയ്യണം, പിതാവിനോടും നന്മ ചെയ്യണം. മാതാവ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മൻ അഹഖു അന്നാസു ബിഹുസ്നി സുഹ്ബതി, എന്റെ ഏറ്റവും നല്ല സഹവാസത്തിന് ഏറ്റവും യോഗ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക് എന്നാണ്, ഉമ്മുക്ക്. സുമ്മമൻ എന്ന് ചോദിച്ചു, പിന്നെ ആരാണെന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക്, നിന്റെ ഉമ്മയാണ്. സുമ്മമൻ എന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക്, നിന്റെ ഉമ്മയാണ്. സുമ്മമൻ എന്ന് ചോദിച്ചപ്പോ അബൂക്ക്, നിന്റെ വാപ്പയാണ്. അപ്പൊ ഏറ്റവും മാതാവിനും ചെയ്യണം, പിതാവിനും ചെയ്യണം, പക്ഷെ ഏറ്റവും അർഹ ആരാണ്, മാതാവാണ്. അതുകൊണ്ടാണ് അതിന്റെ ന്യായം ഇവിടെ പറഞ്ഞത്. എന്തുകൊണ്ട് മൂന്ന് തവണ പറഞ്ഞു അർഹത പറഞ്ഞു, അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ മാതാവും പിതാവും എന്തുണ്ട്, ഹസ്നു സുഹ്ബ, ഏറ്റവും നല്ല പരിചരണം പിന്നെ അർഹിക്കുന്നവരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അവകാശങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകളുടെ അവകാശം പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉടനെ മാതാപിതാക്കളെ പറയാം. വിശുദ്ധ ഖുർആൻ ഓരോ ആയത്തെടുത്ത് നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലിനോട് ഉടമ്പടി വാങ്ങി, ആ ഉടമ്പടിയിൽ അവർ അള്ളാഹനെ ആരാധിക്കണം, പിന്നെ മാതാപിതാക്കളോട് അവർ നന്മയിൽ വർത്തിക്കണം. അതേപോലെ വഅബ്ദുല്ലാഹ വല തുശ്രികു ബി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, വഖല റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ വബിൽ വാലിദൈനി ഇഹ്സാന. ഇതേപോലെ പിന്നെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒക്കെയുള്ള വസീയത്ത്, എന്താ വസീയത്ത്, പിന്നെ എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അദീം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, അല്ലെ റഹ്മക്കല്ല. പിന്നെ അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം, അതേപോലെ അള്ളാഹിനെ മാത്രം ആരാധിക്കണം. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളോടുള്ള വസീയത്ത്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ഈ ഒരു ക്രമത്തിൽ കുറേ ആയത്തുകൾ എന്നെ കാണാൻ സാധിക്കും. അത് അതിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്, വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ എന്നാണ്, ഗർഭധാരണം, മാതാവ് അവനെ ഗർഭം ധരിച്ചിരിക്കുന്നത് വളരെ മശക്കത്തിലാണ്, പ്രയാസത്തിലാണ്. അത് പിന്നെ അലാ യഅലം മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ചവനാണ് സൃഷ്ടിയെ കുറിച്ച് അറിയാം അല്ലേ. അപ്പോ ഈ പിന്നെ സ്ത്രീയെ സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹാണ്. അവരുടെ ഗർഭധാരണം ആ സമയത്ത് അല്ലാഹു പറയാണ് കുറുഹുണ്ട് എന്ന്, മശക്കത്തുണ്ട് എന്ന്. അപ്പൊ ആ മശക്കത്ത് അവർക്കുണ്ട്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രതീക്ഷയും അതേപോലെ തന്നെ അവരുടെ ആ പിന്നെ ആകാംക്ഷയും നിമിത്തം അവരെന്ത് ചെയ്യാണ്, ഈ പലപ്പോഴും ഈ കുറുഹിനെ മറക്കാണ്. എന്നാലും അവരുടെ മോഹങ്ങളെയും അതേപോലെ അഭിലാഷങ്ങളെയും പ്രതീക്ഷകളെയും ഭേദിച്ചുകൊണ്ട് കുറുഹിൽ അവർ വീഴുന്ന അവസ്ഥ കാണാൻ സാധിക്കും. മനസ്സിലെ? അപ്പോ ഗർഭധാരണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് അവർക്ക് എന്തുണ്ട്, മശക്കത്തുണ്ട് എന്ന്. പിന്നെ വമവഅതുഹു കുർഹൻ എന്നാണ്, മനുഷ്യനെ പ്രസവിക്കുന്നു എങ്ങനെ, കുർഹൻ മശക്കത്തിൽ. അത് പിന്നെ ഈ ഗർഭധാരണത്തെ അപേക്ഷിച്ച് ഈ കുറുഹ് അതുപോലല്ല, പിന്നെ അത് തീർത്തും വേദനാജന്യമാണ്, തീർത്തും വേദനാജന്യമാണ്. ഈ ആയത്തിന്റെ കുറെ ഭാഗങ്ങൾ നമുക്ക് ഇൻഷാല്ലാഹ് പിന്നെ വിശദീകരിക്കാം, കാരണം അത് കുറെ വിഷയമുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഹമലതുഹു കുറുഹ, ആ ഹമലതുഹു മുഹു കുറുഹൻ വവളഅതുഹു കുറുഹൻ. സൂറത്തെ ലുക്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ എന്താണ്, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ എന്നാണ്. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഹമലതുഹു മനുഷ്യനെ ഉമ്മുഹു അവന്റെ മാതാവ് ഗർഭം ധരിച്ചു, വഹ്നൻ അലാ വഹ്ൻ എന്നാണ്. വഹ്നൻ അലാ വഹ്ൻ, ദോഫൻ അലാ ദോഫ്, അവര് വളരെ ക്ഷീണത്തിൽ, ക്ഷീണത്തിനപ്പുറം ക്ഷീണത്തിൽ. കാരണം എന്തുകൊണ്ടാ ഗർഭിണി, ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ക്ഷീണം, അതേപോലെ തന്നെ ഞെരുക്കം? കാരണം അവരുടെ ഊർജവും അവരുടെ ശരീരത്തിലുള്ള പിന്നെ ഈ മൂലകങ്ങളും ലവണങ്ങളും ഇതൊക്കെയാണ് ആർക്ക് പോഷകങ്ങളാണ് ഈ കുട്ടിക്ക് പിന്നെ അന്നം ഭക്ഷണം, മനസ്സിലായോ? അതുകൊണ്ടാണ് പിന്നെ ക്ഷീണാണ് അതേപോലെ തന്നെ ഞെരുക്കാണ് എന്ന് പറയുന്നത്. അവരുടെ രക്താണ് പൊക്കൽ കൊടി വഴി എന്ത് ചെയ്യുന്നത്, കുഞ്ഞിന് ഭക്ഷണമാണത്. അപ്പോ പിന്നെ അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ഹമലതുഹു ഉമ്മുഹു കുർഹൻ എന്ന് പറയുന്നത്. പിന്നെ വവദഅതുഹു കുർഹൻ, പ്രസവവും എന്താണ്, കുർഹൻ മശക്കതൻ, പ്രയാസത്തോടു കൂടിയാണ്. ഒരു മനുഷ്യ ശരീരത്തിലെ എത്രയോ എല്ലുകൾ പൊട്ടുന്ന വേദന, നമുക്കൊരു എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വേദന എത്രയാണ്, എത്രയോ എല്ലുകൾ പൊട്ടുന്ന വേദന ഒരു പിന്നെ പ്രസവത്തിനൊരു സ്ത്രീക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ അബുൽ അസ്വദുദ്ദു അലി, അബുൽ അസ്വദുദ്ദു അലിയുടെ പിന്നെ ഭാര്യ ഒരിക്കൽ ഈ അമവി ഗവർണർ, ബസറയിലെ അമവി ഗവർണർ സിയാദ് ബിൻ അബീഹിനെ മുഖം കാണിച്ചിട്ട് ഒരു സങ്കടം പറയുന്നുണ്ട്. സിയാദ് ബിൻ അബീഹ് എന്ന് പറയുന്ന അമവി ഗവർണറോട് അബുൽ അസ്വദുദ്ദു അലിയുടെ ഭാര്യ പറയുന്നത്, അവർക്ക് 7 വയസ്സായൊരു കുട്ടിയുണ്ട്, 7 വയസ്സായൊരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിന്റെ വിഷയത്തിൽ തർക്കായി. 7 വയസ്സ് വരെ ഈ സ്ത്രീയാണ് ആ കുട്ടീനെ പോറ്റിയത്. 7 വയസ്സായപ്പോ അബുൽ അസ്വദുദ്ദു അലി വന്ന് എന്നിട്ട് പറഞ്ഞ് പിന്നെ കുട്ടീനെ തരണം എന്ന് പറഞ്ഞു. എന്റെ കുട്ടിയാണ്, എനിക്ക് തരണം എന്നാണ്. അപ്പോ പിന്നെ ഈ കുട്ടിന്റെ ഉമ്മ അബുൽ അസ്വദുദ്ദു അലി അല്ല ഗവർണറോട് പറയുന്നുണ്ട്, ഈ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുട്ടിക്ക് പിന്നെ എന്റെ വയറായിരുന്നു അതിന്റെ സൂക്ഷിപ്പ് സ്ഥലം, എന്റെ ഹിജർ മടിയായിരുന്നു ഈ കുട്ടിയുടെ ഫിന കളിമുറ്റം. കളിമുറ്റം എന്ന് പറഞ്ഞാൽ കുട്ടി നടക്കുന്നതിന് മുമ്പ് കുട്ടിന്റെ പ്ലേ ഗ്രൗണ്ട് എവിടെയാണ്, എന്റെ മടിയാണ്, എന്റെ മടിത്തട്ടാണ്. ഈ കുട്ടിക്കുള്ള സിഖ പാന, പിന്നെ പാനജലം അല്ലെങ്കിൽ പിന്നെ ഇത് പാനീയം, അത് സതി എന്റെ മാറിടായിരുന്നു, മാറിടായിരുന്നു. എന്നിട്ട് പറയാണ്, ഈ കുട്ടി പിന്നെ അതിന് പ്രയാസമേൽക്കാതിരിക്കാൻ ഞാൻ ഉറക്കമളച്ച് പകലിൽ കഴിയും. ഇവൻ ഉറങ്ങിക്കിടന്നാലും രാത്രി ഞാൻ ഉറക്കമളച്ച് അവന് പ്രയാസമില്ലാതെ ഞാൻ അവനെ വളർത്തും. അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെ 7 വർഷം പോറ്റി വളർത്തിയിട്ട് ഇപ്പതാ പിന്നെ ഇയാൾ വന്നിട്ട് കുട്ടീനെ ആവശ്യപ്പെട്ടാണ്. അബുൽ അസ്വദുദ്ദു അലി വന്നിട്ട്, അബുൽ അസ്വദുദ്ദു അലി അറിയപ്പെട്ട ഗ്രാമർ പണ്ഡിതനാണ്, ഗ്രാമർ പണ്ഡിതനാണ്, ആവശ്യപ്പെടണെന്ന് പിന്നെ ഗവർണറോട് ഉമ്മ സങ്കടപ്പെട്ട്. അപ്പൊ അബുൽ അസ്വദുദ്ദു അലിയും സാഹിത്യകാരനാണ്, സാഹിത്യകാരനാണ്. ഇതല്ല, സാഹിത്യ ഭാഷയാണ്, സാഹിത്യ ഭാഷ. അതിന്റെ ലഫ്ദുകൾ ഇപ്പൊ എന്റെ അടുത്ത് എന്റെ മനസ്സിൽ വരുന്നില്ല. ഇല്ലെങ്കിൽ നല്ല സുന്ദരമായ അറബി സാഹിത്യത്തിലാണ് ഈ സ്ത്രീ പ്രാസമൊപ്പിച്ചിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ അബുൽ അസദ് അലി പറഞ്ഞു, ഞാൻ കുട്ടിയെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ കുട്ടിനെ ഗർഭം ധരിച്ചിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ അവൾ കുട്ടിയെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കുട്ടിയെ വഹിച്ചിട്ടുണ്ട്. അവള് പ്രസവിച്ചു എന്നാണ് പറയുന്നത്. അവള് പ്രസവിക്കുന്നതിന് മുമ്പ് കുട്ടിയെ ഞാൻ പിന്നെ എന്തിന് ത്രസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുട്ടിയെ ആവശ്യപ്പെടുന്നത് കുട്ടിനെ അദബിൽ വളർത്തണം, എന്റെ ഇൽമും എന്റെ ഹിൽമും കുട്ടിക്ക് പഠിപ്പിക്കണം. എന്റെ ഇൽമും എന്റെ ഹിൽമും, അറിവും എന്റെ വിവേകവും അത് കുട്ടിക്ക് പകരണം. അങ്ങനെ കുട്ടി വളരണം 7 വയസ്സ് മുതൽ. അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്ന് അബുൽ അസദ് ദുവൈലി സിയാദ് ബിൻ അബീഹിനോട് പറഞ്ഞു. അതിൽ ആ സ്ത്രീ ഉടനെ പറയാണ്, ഞാൻ ഗർഭം ധരിക്കും, ഞാൻ പിന്നെ സ്ത്രീ പറയാണ് അമീറിനോട്, ഞാൻ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ ഇയാള് വഹിച്ചിട്ടുണ്ടെന്നാ പറയണത്. സ്ത്രീ പറയണ ഹമൽ തുഹു കുർഹൻ, ഞാൻ കുഞ്ഞിനെ ഗർഭം ധരിച്ചത് കുർഹായിട്ടാണ്, ഞെരുക്കത്തിൽ പ്രയാസത്തിലാണ്. ഹമലഹു ഖിഫൻ, എന്നാൽ അവൻ ഇയാള് കുഞ്ഞിനെ വഹിച്ചത് ഖിഫൻ, പ്രയാസത്തിലല്ല, പിന്നെയോ ഒരു ഭാരമല്ല. അതാണ് അബുൽ അസദ് ദുവൈലി ഉദ്ദേശിച്ച എന്താണ്, ഈ കുഞ്ഞ് ബീജകനായിട്ട് എവിടെ ഉണ്ടായിരുന്നത്, അബുൽ അസദിന്റെ മുതുകിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു ഭാരം ഉണ്ടാവും, ഒരു ഭാരമല്ല, ഒരു ബീജകണം അതിന് ഒരു ഭാരമല്ല. അപ്പോ അത് ബീജകണമായി പരിണമിച്ചതിന് ശേഷം, അത് രക്തം ശുക്ലാണുമായി പരിണമിച്ചതിന് ശേഷമാണ് ഇനി അതിന് ഭാരം ഉണ്ടെങ്കിൽ തന്നെ ഭാരമുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് ഭാരമുള്ളത്. അപ്പോ അയാൾ കുഞ്ഞിനെ വഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഭാരമില്ലാതെയാണ്. പക്ഷെ ഞാൻ ഗർഭം ധരിച്ചത് കുർഹൻ, ഭാരം പേറിയാണ്. പിന്നെ ആ സ്ത്രീ പറയാണ് വവഅതുഹു കുർഹൻ, ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചത് കുർഹോട് കൂടിയാണ്, പ്രയാസത്തിൽ വേദനയിലാണ്. ഹുവ വവഅഹു ഷഹവതൻ, അബുൽ അസദ് വലി കുഞ്ഞിനെ ത്രസിപ്പിച്ചത് എങ്ങനെയാണ്, ആ സുഖത്തിലാണ്, വികാരത്തോടു കൂടിയാണ് അല്ലേ. ബീജസങ്കലനം നടക്കുമ്പോ വികാരത്തിലോട് കൂടിയാണ് എന്ത് ചെയ്യണത്, ആള് ബീജത്തെ ത്രസിപ്പിക്കണത്. അപ്പൊ അയാള് പിന്നെ കുഞ്ഞിനെ ത്രസിപ്പിച്ചു എന്ന് പറയുന്നത് അത് വികാരത്തോടു കൂടിയാണ്, കുഞ്ഞിനെ വഹിച്ചു എന്ന് പറയുന്നത് അത് ഭാരമില്ലാതെയാണ്. എന്നാൽ ഞാൻ കുഞ്ഞിനെ വഹിച്ചത് കുറുഹോട് കൂടിയാണ്, ഞാൻ പ്രസവിച്ചതും കുറുഹോട് കൂടിയാണ്, അതുകൊണ്ട് കുട്ടിനെ തരൂല എന്ന് ആര് പറഞ്ഞു, ഈ പെണ്ണ് അമീറിനോട് പറഞ്ഞു. അപ്പൊ അമീർ അബുൽ അസദ് ദുവൈലിനോട് പറഞ്ഞ് കുഞ്ഞിനെ ഈ ഉമ്മ പോറ്റും, നിങ്ങളുടെ ഈ പ്രാസത്വ വർത്താനം അത് ഒഴിവാക്കാൻ പറഞ്ഞു, അത് വിട്ടളയും, കുഞ്ഞിനെ മാതാവ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ പിന്നെ അവിടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്ത്രീ എങ്ങനെയാണ് ആ ബസറയിലെ ഗവർണറുടെ മനസ്സ് കവർന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ ന്യായം അവിടെ സ്ഥാപിച്ചത് എന്നുള്ളതാണ്. ആ സ്ഥാപിച്ചത് അബുൽ അസദിനെ തോൽപ്പിച്ചത്. അബുൽ അസദ് ദുവൈലി ഭയങ്കര ബുദ്ധിരാക്ഷസനാണ്, പ്രത്യേകിച്ച് അറബി വ്യാകരണത്തിലും അതേപോലെ തന്നെ പിന്നെ സാഹിത്യത്തിലും നിപുണനായ വ്യക്തിയാണ് ആര്, അബുൽ അസദ് ദുവൈലി എന്ന് പറയുന്ന വ്യാകരണ പണ്ഡിതൻ. അപ്പോ അവിടെ ആ സ്ത്രീയുടെ ഭാഗം, മനുഷ്യൻ ആണുങ്ങൾ വഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരമില്ലാതെയാണ്, ആണുങ്ങൾ ത്രസിപ്പിക്കുന്നുവെങ്കിൽ അത് വികാരത്തോടു കൂടിയും സുഖത്തോടു കൂടിയാണ്, എന്നാൽ സ്ത്രീ വഹിക്കുന്നത് കുറുഹോടു കൂടിയാണ്, സ്ത്രീ പ്രസവിക്കുന്നത് വേദനയോടുകൂടിയും പ്രയാസത്തോടു കൂടിയുമാണ് എന്നുള്ളതാണ്. അത് ആ ലക്ഷ്യത്തിലൂടെ, ആ ഒരു തെളിവിലൂടെ ഈ സ്ത്രീ എന്ത് ചെയ്തു എന്നാണ്, കേസ് ജയിച്ചു എന്നാണ്, ആ സ്ത്രീ കേസ് ജയിച്ചു എന്നുള്ളതാണ്. കാരണം അത് ലോകത്തിന് വലിയ സത്യമാണ്, ലോകത്തെ ഏറ്റവും ഒരു വലിയ സത്യമാണ്. وحمله وفصاله 30 شهرا وحمله അവന്റെ ഗർഭധാരണം وفصاله ذا فصال എന്നാണ് ഫിതാമുഹ മുലകുടി അവസാനിപ്പിക്കൽ 30 شهرا 30 മാസങ്ങളിലാണ് 30 മാസങ്ങളിലായിട്ടാണ് അതെങ്ങനെ 30 മാസങ്ങൾ ഒരു സ്ത്രീ എത്ര മാസം മുലയൂട്ട്? അല്ലാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അൽവാലിദാത്തു യുർദിയുന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് വർഷം മുലയൂട്ടട്ടെ എന്ന് പറഞ്ഞു. അതായത് അത് പിന്നെ അവിടെ രണ്ട് വർഷം ഒരു പെണ്ണ് മുലയൂട്ടണം എന്ന നിർബന്ധാജ്ഞയല്ല അത്. പിന്നെയോ ഭർത്താവ് ഭാര്യയും തമ്മിൽ പ്രശ്നമായി, ഭർത്താവ് പറയാണ് എന്റെ കുഞ്ഞിന് 2 വർഷം മുലയൂട്ടണം എന്ന് ഭർത്താവ് പറയുകയാണ് എങ്കിൽ, അപ്പോ അത്തരം ലിമൻ അറാദ യുതിമ്മ റദാഅ, മുലകുടി പൂർത്തീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഉമ്മമാർ മുല കൊടുക്കുകയാണെങ്കിൽ രണ്ടു വർഷം, പൂർണ്ണമായ രണ്ടു വർഷം മുലയൂട്ടട്ടെ എന്ന്. ഏതായാലും രണ്ടു വർഷം മുലയൂട്ടൽ പിരീഡ് അത് 24 മാസമാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ലുഖ്മാനിൽ വഹംലുഹു, ഇങ്ങനെ ലുഖ്മാൻ ആയത്ത് ഈ കുട്ടിയുടെ മുലകുടി അവസാനിപ്പിക്കൽ ഫി ആമൈനി രണ്ടു വർഷത്തിലായിട്ടാണ്, രണ്ടു വർഷത്തിലാണ്. അപ്പൊ സൂറത്തുൽ ബഖറയിലും സൂറത്ത് ലുഖ്മാനിലും രണ്ടു വർഷമാണ് മുലകുടി പ്രായം, രണ്ടു വർഷമാണ് മുലകുടി പ്രായം. അത് 24 മാസം. ഇവിടെ പറഞ്ഞ എന്താണ്, ഗർഭധാരണവും ഫിസാലും എത്രയാണ്, 30 മാസമാണ്. അപ്പൊ ഇവിടെ 24 30 എത്ര ബാക്കിയുണ്ട്, 6 അല്ലേ. അപ്പൊ ഗർഭധാരണത്തിന്റെ കുറഞ്ഞ പിരീഡ് അത് 6 മാസമാണ് എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ കണക്ക് തെറ്റി എന്ന് പറയും ചിലര്, കണക്ക് തെറ്റി. കാരണം പിന്നെ 24 മാസം മുലയൂട്ടിട്ടുണ്ടെങ്കിൽ 30 മാസത്തിലേക്ക് പിന്നെ ഇനി ഇതിൽ എത്ര വേണം, 4 മാസം കൂടി വേണം. അപ്പൊ വിശുദ്ധ 4 മാസമല്ല, 9 മാസവും ഏതാനും ദിവസങ്ങളാണല്ലോ ഗർഭധാരണത്തിന്. അപ്പൊ എത്ര വേണം, ഏകദേശം 4 മാസം, 3 മാസവും കുറച്ച് ദിവസങ്ങളും, ഏകദേശം 4 മാസമേ തൈ. അപ്പൊ പിന്നെ ചിലരെന്ത് ചെയ്യുന്നുണ്ട്, ഖുർആനിലെ ഗണിതശാസ്ത്ര പിശകായിട്ട് ഈ ഒരു വിഷയം എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഗണിതശാസ്ത്ര പിശകയല്ല. എന്തുകൊണ്ട്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ വളർച്ചയിൽ, പൂർണ്ണ വളർച്ച എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ യോഗ്യമാം വിധം ഒരു ഗർഭസ്ഥ ശിശു മാതാവിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന പിരീഡ് എപ്പോഴാണ്, എത്രയാണ്, അത് 6 മാസം മുതലാണ്. 6 മാസം മുതൽ ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ ജീവിക്കാൻ കഴിയും, സൃഷ്ടിപ്പ് ജീവിക്കാൻ യോഗ്യമാം വിധം പൂർണ്ണമായിരിക്കും. മനസ്സിലായോ? 6 മാസം. ഇവിടെ 2 മാസം മുമ്പ് ഒരു ഫാമിലി വന്നു, ആ ഫാമിലി അവർക്കൊരു പേരക്കുട്ടിയുണ്ട്, അതിനെ പ്രസവിച്ചത് 6 മാസമാണ്. അപ്പൊ അതിനെ അത് കളിക്കണ ചിത്രം കാണിച്ചെന്ന്, അതിന്റെ കളിക്കണ ചിത്രം കാണിച്ചെന്ന്, നല്ല സുന്ദരിയാണ്, സുമൂഹിയാണ്, ഒരു കേടുമില്ല, ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. അതിനെ പ്രസവിച്ചത് 6ാം മാസത്തിലാണ്, 6ാം മാസത്തിൽ. പക്ഷെ 1 മാസം അവരെന്ത് ചെയ്തു, ശരിക്ക് പിന്നെ അതിനെ പൊതച്ച് വളരെ കൃത്യമായിട്ട് അവർ സൂക്ഷ്മമായിട്ട് കൊണ്ടുവരുന്നു, പിന്നെ ആദ്യമായി. അപ്പോ 6 മാസം, അത് അയാൾ ഡോക്ടറാണ്, ഡോക്ടറാണ്, അയാൾ പറയാണ് 6 മാസത്തിൽ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞെന്ത് ചെയ്യും, ജീവിക്കും. അതിന് തെളിവാണ് ഈ കുട്ടി. അപ്പോ പിന്നെ അതാണ്, പിന്നെ ഒരു പിന്നെ കുട്ടി ഉണ്ടല്ലോ, ഒരു ഭ്രൂണം, അതിന്റെ പൂർണ്ണത, ജീവിക്കാൻ യോഗ്യമായ പൂർണ്ണത വെച്ച് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും ചുരുങ്ങിയ കാലപരിധി എത്രയാണ്, 6 മാസം. ആ 6 മാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. അതാണ് മുഫസ്സിറീങ്ങൾ പറയുന്നത്, മുലയൂട്ടുന്ന പ്രായം അത് 24 മാസവും, പിന്നെ ഗർഭധാരണത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ കാലപരിധി എത്രയാണ്, അത് 6 മാസവും. അതാണ് 30 മാസം എന്ന് പറഞ്ഞത്, 30 മാസം എന്ന് പറഞ്ഞത്. പിന്നെ അവിടുത്തെ സാധാരണഗതിയിൽ പ്രസവം നടക്കൽ എത്രയാണ്, 9 മാസവും ദിവസങ്ങളും പൂർത്തിയായിട്ടാണ്. ചിലര് കുറെ ചില ആളുകൾ, ചില പണ്ഡിതന്മാരുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അവര് എത്രയോ 10 മാസത്തിലേറെ, 1 വർഷത്തിലേറെയൊക്കെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജീവിച്ചവരുടെ ചരിത്രം കാണാൻ സാധിക്കും. അതൊക്കെ ചില റിയർ കേസുകൾ. ഇവിടെ ഒരു വിഷയം, ഹംലുഹു വ ഫിസാലുഹു, അവനുള്ള ഗർഭധാരണ കാലപരിധി, വ ഫിസാലുഹു മുലകുടി നിർത്തുന്ന പരിധിയും, അത് മൊത്തം എത്രയാണ്, 30 മാസമായിട്ടാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഒരു ബനു ജുഹൈന ഗോത്രക്കാരി, ഒരു ജുഹനിയത്ത് ഒരു പെണ്ണ് എന്നെ ഭർത്താവ് എന്ത് ചെയ്ത് ഉസ്മാന്റെ മുന്നിൽ കൊണ്ടുവന്നു. അവരെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ, സ്ത്രീ പ്രസവിച്ച്. 6 മാസത്തിൽ ഒരു പെണ്ണ് പ്രസവിക്കാന്ന് പറഞ്ഞാ അതോ കുട്ടിക്ക് ഒരു കുഴപ്പമല്ല, കുട്ടിക്ക് പ്രശ്നമായിട്ടില്ലേനു, എല്ലാ അവയവങ്ങളൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗർഭസ്ഥ ശിശു അതിനാണ് പ്രസവിച്ചത്. അപ്പൊ ഈ ഭർത്താവിന് ഈ പെണ്ണിന്റെ വിഷയത്തിൽ സംശയം. 6ാം മാസത്തിൽ ഇങ്ങനെ ഒരു കുട്ടീനെ പ്രസവിക്കാന്ന് പറഞ്ഞാൽ ആലോചിച്ചോക്കെ, ഭർത്താവ് പറഞ്ഞ് ഇതിന്റെ കുട്ടിയല്ല, എന്റെ കുട്ടിയല്ല, ഉസ്മാന്റെ അടുക്ക കേസെത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും ഭർത്താവ് നിഷേധിക്കുക, ഈ പെണ്ണ് ഈ രീതിയിൽ പ്രസവിച്ചിട്ടില്ലെങ്കിൽ വ്യഭിചാരാണ് വരൂലേ, അസ്തഗ്ഫിറുല്ല, വ്യഭിചാരാണെന്ന് വരും. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിന് ഇസ്ലാമിക ശിക്ഷ, വിവാഹിത വ്യഭിചരിച്ചാൽ എറിഞ്ഞുവല്ലും, അതാണ് ഇസ്ലാമിക ശിക്ഷ. ആ ശിക്ഷ വിധിക്കും. പക്ഷെ ശിക്ഷാവിധി അലി അറിഞ്ഞ്, ഇബ്നു അബ്ബാസ് അലി റളിയല്ലാഹു തആലാനു വേഗം വന്നിട്ട് ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാൻ നിങ്ങൾ എങ്ങനെ അവർക്ക് എറിഞ്ഞുവല്ലൽ ശിക്ഷ വിധിക്കും? അവര് കല്യാണം കഴിഞ്ഞ 6 മാസം ഭർത്താവിനോടൊത്ത് ജീവിച്ചിട്ടുണ്ട്, 6 മാസം പ്രായമായ കുട്ടിയാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ലേ, വഹംലുഹു വഫിസാലുഹു 30 ശഹ്ര. ഫിസാൽ അത് 2 വർഷമായിട്ടാണ്. അത് സൂറത്ത് ബക്രയിലും ലുഖ്മാനിലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, 2 വർഷമാണ് മുലകുടി പ്രായം എന്ന്. അപ്പൊ ആ 2 വർഷം ഈ 30 മാസത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്നത് എത്രയാണ്? 6 മാസം. അപ്പൊ 6 മാസം ഗർഭധാരണത്തിനുള്ള ചുരുങ്ങിയ കാലപരിധിയാണ്, ചുരുങ്ങിയ കാലപരിധിയാണ്. അത് കേട്ടപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല ഉടൻ എന്ത് ചെയ്തു, അവിടെ വെച്ച് തൗബ ചെയ്തു, തന്റെ അഭിപ്രായം ഉസ്മാൻ തിരുത്തി. ഉസ്മാൻ റളിയല്ലാഹു തആലനു തിരുത്തുകയുണ്ടായി എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനു ആ വിഷയം ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറയണ്ടായിരുന്നു. അല്ല കൊല്ലിൻ, പിന്നെ അവിടെ പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭധാരണവും മുലകുടി പ്രായവും ഒരു കുഞ്ഞിന് മാതാവിനോട് ആ നിലയ്ക്ക് എത്ര ബന്ധമുണ്ട്? ചുരുങ്ങിയത് എത്ര ബന്ധമുണ്ട്? 30 മാസ ബന്ധമുണ്ട്. 30 മാസ ബന്ധമുണ്ട്. മാതാവിന്റെ വയറിനകത്തും മാതാവിന്റെ മടിത്തട്ടിലുമായിട്ടുള്ള ഈ 30 മാസം, ചുരുങ്ങിയത് 30 മാസം ഈ ഒരു ബന്ധം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അനുസ്മരിക്കുകയാണ്. അതിൽ മാതാവിന്റെ വയറ്റിലുള്ള ആ കാലപരിധി, അത് കുറുഹോട് കൂടിയാണ് പ്രസവം, അതും കുറുഹോട് കൂടിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് മൻ അഹക്കുന്നാസി ബിഹുസ്നി സുഹ്ബത്തി, എന്റെ ഏറ്റവും നല്ല സഹവാസത്തിന് ഏറ്റവും യോഗ്യൻ ആരി എന്ന ചോദ്യത്തിന് ഉമ്മുക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കൃത്യമായി കണിശമായിട്ട് ഉണർത്തിയത്. ഇൻഷാല്ലാ നമുക്കതിൽ ചില വിഷയങ്ങൾ ഇനി വരാൻ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.